ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
பாஷ்யம் அத்தியந்த பரோட்சத்துவாத் கதம் நாம பிரத்யட்சோ சத்தியம் அக்ஷரம் பிரதிபத்தியரன்னது திஷ்டாந்தம். ஆஹா யுதா சுதீப்தா சுஷ்டதீப்தா அத்தியந்தபரோட்சதரோட்சமானோ அதான் கழிஞ்ச வசம் நம்ம சர்ச்சை செய்தது. இது பரோட்சம் அது பூர்வோட்சம். கண்ணா ஆத்மாவினை அறிய ஆத்மாவினை அறியில்ல என்ன பரையும் ஆத்மாவினை சம்பந்தச்சுள்ள அஜ்ஞானம் உண்டு. அதுள்ளது பரோட்சமான அது எங்கே பிரத்யட்சமாகும்? அத்வைதத்தில் ഏറ്റവും പ്രധാനമായിട്ടുള്ള തത്വം, ഏറ്റവും മുഖ്യമായ തത്വം അദ്വൈതത്തിന്. അദ്വൈതത്തിൽ പല വിഷയങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അദ്വൈതത്തിൻ്റെ തത്വം ഏതാണ്? ഏതൊന്നിനെ ആശ്രയിച്ചാണോ അദ്വൈതത്തിലെ ബാക്കി എല്ലാ ആശയങ്ങളും നിലനിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ജീവബ്രഹ്മേകത്വം. അതാണ് കാരണം അദ്വൈതത്തിലെ ഏറ്റവും മുഖ്യമായ തത്വം. ജഗത് മിഥ്യാത്വം മറ്റു രണ്ടാമതേ വരുന്നത്. ജീവൻ ബ്രഹ്മ ഏകത്വത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജഗത് മിഥ്യാത്വം. അതൊരു ഹേതുവായിട്ടാണ്. അതിൻ്റെ സിദ്ധാന്തം ഇതാണ്. ജീവബ്രഹ്മണ ഒരു ഏകത്വ ദൃഷ്ടാന്തം. ആ മുഖ്യമായ സിദ്ധാന്തത്തിന് ഉള്ള ദൃഷ്ടാന്തം ഉദാഹരണമാണ് ഈ മന്ത്രത്തിൽ പറയുന്നത്. ജീവബ്രഹ്മ ഏകത്വത്തെ പറയുമ്പോൾ ജീവബ്രഹ്മ ഏകത്വം എങ്ങനെ അറിയുന്നു? ജീവനും പരമാത്മാവും ഏകമാണെന്ന് എങ്ങനെ അറിയാൻ പറ്റുന്നു? അദ്വൈതം എങ്ങനെയാണ് അതിനെ അറിയുന്നത് എന്നുള്ള അത് പ്രത്യക്ഷമായിരുന്നെങ്കിൽ പിന്നെ അതൊരു വിശേഷിച്ചൊരു ചർച്ചയ്ക്ക് വിഷയമാകത്തില്ല. പ്രത്യക്ഷമായിരിക്കുന്ന ഒരു കാര്യം പിന്നെ മനനത്തിലൂടെ അതിനെ സമർത്ഥിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ യുക്തിയിലൂടെ തർക്കത്തിലൂടെ ഒന്നും അത് കാര്യമില്ല. ഇപ്പൊ പുസ്തകം മുമ്പിലിരിക്കുന്നത് പ്രത്യക്ഷമാണ്. പ്രത്യക്ഷമാണോ അല്ലയോ എന്നുള്ള വിഷയത്തിൽ വേറൊരു ചർച്ചയുടെ ആവശ്യമില്ല. ഇപ്പൊ ജീവബ്രഹ്മ ഏകത്വം എന്ന് പറയുന്നത് എങ്ങനെ അറിയുന്നു അദ്വൈതി? അപ്രത്യക്ഷമാണോ? പ്രത്യക്ഷമാണെങ്കിൽ പിന്നെ അവിടെ ശാസ്ത്ര ചർച്ചയുടെ ആവശ്യമില്ല. ദ്വൈതം, അദ്വൈതം, വിശിഷ്ടാദ്വൈതം എന്നിങ്ങനെ പറഞ്ഞ് തർക്കങ്ങളുടെ ആവശ്യമില്ല. എന്തുകൊണ്ട് ഇതെല്ലാം വേണ്ടി വരുന്നു? ശാസ്ത്രീയ ഗമ്യത്വ ആനന്ദഗിരി പറയും. ഓരോരു പ്രമാണമേ ഉള്ളൂ ശാസ്ത്രം, ശ്രുതി. ശ്രുതി മാത്രമേ അതറിയാൻ പറ്റൂ. ശ്രുതിയും എന്ത്? പ്രത്യക്ഷ ശ്രുതിയല്ല. തത്വമസി, അഹം ബ്രഹ്മ അസ്മി, അയമാത്മാ ബ്രഹ്മ, ഞാനം ബ്രഹ്മ, ഈ ശ്രുതിവാക്യങ്ങൾ ഇത് പ്രത്യക്ഷ ശ്രുതി. ഈ ശ്രുതിയിൽ നിന്ന് ഗ്രഹിക്കാൻ വയ്യ. കാരണം ഈ ശ്രുതി ആചരിച്ചിട്ടാണ് ജീവനും പരനും വേറെ വേറെയാണെന്ന് പറയുന്നത്. അത് ഈ ശ്രുതി ആചരിച്ചിട്ടാണ്. പിന്നെ പ്രത്യക്ഷ ശ്രുതിയല്ല, ശ്രുതി താല്പര്യത്തെ സ്വീകരിച്ചു. ശ്രുതി താല്പര്യത്തെ സ്വീകരിക്കണമെങ്കിൽ അവിടെ പിന്നെ മനനം ആവശ്യമായിട്ട് വരും. യുക്തിയും തർക്കവും എല്ലാം ഇവിടെ ആവശ്യമായിട്ട് വരും. പരമാർത്ഥത്തിന് ജീവാത്മ പരമാത്മേകത്വം ശാസ്ത്രേക ഗമ്യമാണ്, ശ്രുതി ഗമ്യമാണ്. അതിന് മറ്റൊരു പ്രമാണവുമില്ല. എന്നിരിക്കലും അതേ ശ്രുതി എന്ന് പറയുന്നത് എന്താണ്? സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ. ഇത് അപരോക്ഷമാണെന്ന് പറയും. പരോക്ഷം അപരോക്ഷം. വേദത്തിൽ പരോക്ഷമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു, അപരോക്ഷമായ കാര്യത്തെക്കുറിച്ചും പറയുന്നു. പരോക്ഷമായ കാര്യങ്ങൾ സ്വർഗം, യാത്രയിൽ നിന്നുണ്ടാകുന്ന അധിഷ്ഠം, ഇതെല്ലാം പരോക്ഷമാണ്. അപരോക്ഷമായ കാര്യം അപരോക്ഷത്തെ വെളിപ്പെടുത്തുന്നു. അപരോക്ഷമായിരിക്കുന്നത് ആത്മാവ്. അപരോക്ഷം പ്രത്യക്ഷം എന്നുള്ളത് പര്യായ പദങ്ങളാണ്, എൻ്റെ ഭാഷയിൽ പര്യായ പദങ്ങളാണ്. പ്രത്യക്ഷത്തിന് പകരം അപരോക്ഷം എന്ന് പറയാം. പക്ഷേ ആധ്യാത്മിക ഭാഷയിൽ അതിന് ചെറിയ വ്യത്യാസമുണ്ട്. പ്രത്യക്ഷമെന്നും അപരോക്ഷമെന്നും പറയും. സാറിന് പ്രത്യക്ഷമെന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ സാക്ഷാത്കരിക്കുന്നതിനാണ്. അപ്പം പ്രത്യക്ഷമാണെന്നുകൊണ്ട് അത് ചക്ഷുരിന്ദ്രിയത്തിലൂടെ അതിനെ സാക്ഷാത്കരിക്കാം, സ്പർശനേന്ദ്രിയത്തിലൂടെ സാക്ഷാത്കരിക്കാം, മനസ്സെന്ന് പറയുന്ന ഇന്ദ്രിയത്തിലൂടെ അതിനെ സാക്ഷാത്കരിക്കാം, പ്രത്യക്ഷമാക്കാം. അതുപോലെ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെല്ലാം പ്രത്യക്ഷങ്ങളാണ്. അതിന് പകരം ചില സ്ഥലത്ത് അതിന് അപരോക്ഷമെന്നും പറയാം. ദോഷമുണ്ട്, കാരണം അവിടെ അർത്ഥഭേദം വരും. പക്ഷെ ഇവിടെ ആധ്യാത്മിക ശാസ്ത്രത്തിൽ പ്രത്യേകിച്ചും അദ്വൈതത്തിന് അപരോക്ഷത്തിന് കുറച്ചുകൂടി നിഷ്കൃഷ്ടമായൊരർത്ഥമുണ്ട്. എന്താണോ അത്, വിപരീത അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യക്ഷം അക്ഷികളെ കൊണ്ട് വിഷയമാക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അക്ഷികൾ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾ. അതിൻ്റെ വിപരീതം എന്താണ്? അപ്രത്യക്ഷം അങ്ങനെ ഉണ്ടാക്കുന്നത്. അതായത് പ്രത്യക്ഷം എന്ന് പറയുന്ന ശബ്ദത്തിന് നിഷേധാർത്ഥം വരുന്നില്ല. നിഷേധാർത്ഥം എന്ന് പറഞ്ഞാൽ ന എന്ന് പറയുന്ന നിപാതത്തിന്റെ അവ്യയത്തിന്റെ അർത്ഥം അവിടെ വരുന്നില്ല. അപ്രത്യക്ഷം നേരിട്ടുള്ള അർത്ഥമാണ്. ആശയം അപരോക്ഷം അങ്ങനെയല്ല. പരോക്ഷം എന്നുള്ളതിന്റെ വിപരീത പദമാണ്. നിഷേധാർത്ഥം വരുന്നു അവിടെ. പരോക്ഷം അല്ലാത്തത് എന്ന് പറയുന്നു. നിഷേധാത്മകമായി ബോധിപ്പിക്കുന്നതാണ് അത്. അതാണ് രണ്ടും തമ്മിൽ. പ്രത്യക്ഷം എന്ന് പറയുന്നത് ഭാവാത്മകമായി ബോധിപ്പിക്കുന്നു, അവിടെ നിഷേധം വരുന്നില്ല. അപരോക്ഷം എന്ന് പറയുന്നത് നിഷേധാത്മകമായി ബോധിപ്പിക്കുന്നു, ഭാവത്തെ നിഷേധിക്കുന്നു. പരോക്ഷ ഭാവത്തെ നിഷേധിക്കുന്നു. പരോക്ഷമല്ലാത്തത് അപരോക്ഷം എന്ന് പറയുന്നു. അവിടെ ആ എന്ന് പറയുന്നത് നായിൽ നിന്ന് വന്നതാണ്. പരോക്ഷം അല്ലാത്തത് നിഷേധാർത്ഥം വരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ അദ്വൈതത്തിൽ അപരോക്ഷം എന്ന് പറയുന്നതിന് ഒരു വിശേഷാർത്ഥമുണ്ട്. കേവലം പ്രത്യക്ഷം എന്നുള്ള അർത്ഥമല്ല. കാരണം പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ ഉടൻ ഇന്ദ്രിയങ്ങളിലൂടെ വിഷയമാകുന്നുള്ളൊരർത്ഥം വന്നുപോകും. പക്ഷെ അപരോക്ഷം അങ്ങനെയല്ല, സർവത്തെ നിഷേധിച്ചുകൊണ്ടാണ്. പരോക്ഷത്തെ നിഷേധിക്കുന്നേ ഉള്ളൂ. പരോക്ഷമല്ല ഏതോ അപരോക്ഷം അവിടെ ഇന്ദ്രിയങ്ങളെ കുറിച്ച് പറയുന്നില്ല. അതാണ് അതിന്റെ പ്രത്യേകത. ഒരു ഇന്ദ്രിയത്തെയും അവിടെ പരാമർശിക്കുന്നില്ല. പരോക്ഷമല്ലാത്തത് എന്ന് പറയുന്നു. എന്നാൽ അതിന്റെ താല്പര്യം എന്താണ് പറയുക? അത് പ്രത്യക്ഷം തന്നെ. അപരോക്ഷം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷം. ആത്മാവിനെ നേരിട്ട് ബോധിപ്പിക്കാൻ വയ്യ. എന്താ പറയുന്നത്? നേതി നേതി നിഷേധിച്ചിട്ടാണ് ബോധിപ്പിക്കുന്നത്. എന്തുകൊണ്ടത് ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തതുകൊണ്ട്. ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്ത ഒന്നിനെ നേരിട്ട് ബോധിപ്പിക്കാൻ വയ്യ, നിഷേധിച്ചേ ബോധിപ്പിക്കാൻ പറ്റും. അതുപോലെ പരോക്ഷമല്ലാത്തതിനെ, പരോക്ഷമായിരിക്കുന്ന സർവ്വതിനെയും നിഷേധിക്കുന്നു. നിഷേധത്തിലൂടെ ബോധിപ്പിക്കുമ്പോൾ, നേതി നേതി എന്ന് ബോധിപ്പിക്കുമ്പോൾ അപരോക്ഷമായി, അപരോക്ഷമായിരിക്കുന്ന എന്ത്? ബ്രഹ്മം. അവിടെ പ്രത്യക്ഷം എന്നുള്ള അർത്ഥമല്ല, ഇന്ദ്രിയ വിഷയം എന്നുള്ള അർത്ഥമല്ല അവിടെ വരുന്നത്. എന്നാൽ ഇത് അപ്രത്യക്ഷവുമല്ല, പരോക്ഷമല്ല, അങ്ങനെ ഒന്നും. അപ്പൊ ഇന്ദ്രിയങ്ങളിലൂടെ അല്ലാതെ തന്നെ പ്രത്യക്ഷമായിരിക്കുന്നു എന്നുള്ള അർത്ഥം കിട്ടും. അപരോക്ഷത്തിൽ നിഷേധം കൂടെ വരുന്നു. ശബ്ദസ്പർശ രൂപരസാദികൾ ഇന്ദ്രിയങ്ങളിലൂടെ പ്രത്യക്ഷമായിരിക്കുന്നത്, അവ ഇന്ദ്രിയങ്ങളിലൂടെ അല്ലാതെ പ്രത്യക്ഷമായിരിക്കുന്നു, അതാണ് അപരോക്ഷം എന്ന് പറയുന്നത്. ഇവിടെ ചർച്ച ചെയ്താണിത്, പരോക്ഷമാണോ അപരോക്ഷമാണോ? പരോക്ഷത്വത് കഥം നാമ അപ്രത്യക്ഷവത് സത്യം അക്ഷരം പ്രതിപദ്ധ്യരൻ. ഈ സത്യമായിരിക്കുന്ന അക്ഷരത്തെ പ്രത്യക്ഷം പോലെ രൂപരസാദികൾ പുറമേ എങ്ങനെയാണോ പ്രത്യക്ഷമായിരിക്കുന്നത്, അവയെങ്ങനെയാണോ ഇന്ദ്രിയങ്ങൾ ഗ്രഹിച്ച് പ്രത്യക്ഷമാക്കുന്നത്, അതുപോലെ ഈ ആത്മാവ് എങ്ങനെ പ്രത്യക്ഷമാകും? അതും പരോക്ഷമാണല്ലോ. വേദത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന സ്വർഗത്തെപ്പോലെയും അപൂർവത്തെപ്പോലെയും അതും പരോക്ഷമായിരിക്കുന്നതല്ലോ, അക്ഷിക്ക് പരമായിരിക്കുന്നത് എന്നാണ് പരം. അക്ഷണ പരം, പരോക്ഷം, അത് പരമായിരിക്കേണ്ടതാണല്ലോ, അക്ഷികൾക്ക് വിഷയമാകാത്തത് എന്ന്. ഇവിടെ എന്ത് ചെയ്യുന്നു? അക്ഷികൾക്ക് വിഷയമാകാത്തതെന്ന് പറയുന്നതിനെ നിഷേധിക്കുന്നു. അത് അക്ഷികൾക്ക് വിഷയമാകാത്തതല്ല എന്ന് പറഞ്ഞ അക്ഷികൾക്ക് വിഷയമാകുന്നതാണെന്ന് പറയുന്നില്ല, മറിച്ച് അത് അപരോക്ഷമാണോ? അതെങ്ങനെയാണോ അക്ഷികൾക്ക് വിഷയമാകാതെ അത് പ്രത്യക്ഷമാകുന്നു എന്ന് പറയുന്നത്? അതിലൊരു വ്യാഘാത ദോഷം വരും. അക്ഷികൾക്ക് വിഷയമാകാതെ പ്രത്യക്ഷമാകാറു, കാരണം പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ അക്ഷികൾക്ക് വിഷയമാകുന്നു. അക്ഷികൾക്ക് വിഷയമാകാതെ പ്രത്യക്ഷമാകാന്ന് പറഞ്ഞാൽ വ്യാഘാതം, വിരുദ്ധമായ കാര്യത്തെ പറയുകയാണ്. അപ്പൊ ആത്മപ്രത്യക്ഷം എന്ന് പറയുന്നതിന് നമ്മൾ ധരിച്ചിരിക്കുന്ന അർത്ഥമല്ല ആത്മസാക്ഷാത്കാരം. ആത്മാപരോക്ഷത എന്ന് പറയുന്നത് പ്രത്യക്ഷം എന്ന് പറയുന്ന നമ്മുടെ അനുഭവവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. നമുക്ക് പ്രത്യക്ഷത്തെ പരിചയമാണ്, അക്ഷികളിലൂടെയുള്ള പ്രത്യക്ഷ, ഇന്ദ്രിയങ്ങളിലൂടെയുള്ള പ്രത്യക്ഷ അനുഭവം അതേ നമുക്ക് പരിചയമാണ്. ഇന്ദ്രിയങ്ങളിലൂടെയുള്ള ഈ പ്രത്യക്ഷ അനുഭവം ഇതുപോലെയല്ല ആത്മാവിന്റെ അപരോക്ഷത, അതാണ് ഇവിടെ പറയുന്നത്. ഇന്ദ്രിയങ്ങളിലൂടെയുള്ള ഈ പ്രത്യക്ഷ അനുഭവം അത് ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഉള്ളൂ, അത് ഈ പ്രപഞ്ച അനുഭവത്തിനാണ് അത് ആവശ്യമായിരിക്കുന്നത്. അവിടെ പ്രത്യക്ഷവും അപ്രത്യക്ഷവുമായിട്ടുണ്ട്. സ്ഥൂലമായതെല്ലാം പ്രത്യക്ഷമായിരിക്കുന്നു, സൂക്ഷ്മമായതെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. പ്രത്യക്ഷമായിരിക്കുന്നത് പിന്നീട് കാലദേശങ്ങളെ കൊണ്ട് അപ്രത്യക്ഷമാകാം, അപ്രത്യക്ഷമായിരിക്കുന്നത് കാലങ്ങളെ കൊണ്ട് പ്രത്യക്ഷവുമാകാം. അപ്പൊ പ്രത്യക്ഷം പ്രപഞ്ചാനുഭവത്തെ സംബന്ധിച്ചേ ഉള്ളൂ. ആ പ്രത്യക്ഷത്തെയാണ് ആത്മാനുഭവത്തിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് സാധ്യമല്ല. എന്തുകൊണ്ട്? അത് ഇന്ദ്രിയ വിഷയമല്ല. ഇപ്പൊ നമ്മുടെ മറ്റ് പ്രത്യക്ഷങ്ങളെ പോലെ ആത്മാവ് പ്രത്യക്ഷമാകുന്നില്ല. എന്നാൽ ഈ പ്രപഞ്ചം നമുക്ക് പ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുക തന്നെ ഇവിടെ പലതും അപ്രത്യക്ഷമായിരിക്കുന്നു, പ്രത്യക്ഷമല്ലാതിരിക്കുന്നു. അതുപോലെ ആത്മാവ് അപ്രത്യക്ഷവുമല്ല, അതാണ് അപരോക്ഷ ശബ്ദത്തിന്റെ അർത്ഥം. അതിനാണ് അപരോക്ഷത്തിൽ നിഷേധിക്കുന്നത് എന്നാ പരോക്ഷം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് നമ്മൾ വിദിത അവിദിത അധി എന്ന് പറയുന്നിടത്ത് ഇത് തന്നെ പറയുന്നത്. ജ്ഞാതജ്ഞാത നിങ്ങൾക്ക് അപ്പുറം എന്ന് പറയുന്നിടത്ത് ഇത് തന്നെ പറയുന്നു. അങ്ങനെയെല്ലാം പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒറ്റ വാക്കാണ് അപരോക്ഷത്വം. അതിന്റെ പര്യായ പദമാണ് സ്വയം പ്രകാശം എന്ന് പറയുന്നു. അപ്പോൾ ശബ്ദത്തിന്റെ പര്യായ ശബ്ദമാണ് സ്വയം പ്രകാശം. ആത്മാവ് സ്വയം പ്രകാശമാണ്, അത് പ്രത്യക്ഷമല്ല. അത് സ്വയം പ്രകാശമായിരിക്കുന്നുണ്ടെന്ന് പറയുന്നത് ത്രൈക ഗമ്യം, അതിന് പ്രമാണ ശാസ്ത്രം മാത്രമേ ഉള്ളൂ. എങ്ങനെ? അതിന്റെ വാസ്തവ സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നു. ആ വാസ്തവ സ്വരൂപം എന്താണോ അത് ഭേദശൂന്യമാണ്. ആ ഭേദശൂന്യമാണെന്ന് കാണിക്കുന്നതിനാണ് പറയുന്നത് ജീവാത്മ പരമാത്മ ഏകത്വം. അത് ഏകമാണ്, ഭേദശൂന്യമാണ്, അത് അപരോക്ഷവുമാണ്, പറയും പ്രകാശവുമാണ്. ആത്മാവ് പ്രത്യക്ഷമല്ല, മറിച്ച് അത് അപരോക്ഷമാണ് എന്ന് പറയും. ഇത് ഇന്ദ്രിയ വിഷയമല്ല, എന്നാൽ അത് സ്വയം പ്രകാശിക്കുന്നതാണ്. അതിനിടെ ഉദാഹരണം പറയുകയാണ്, യഥാസുദീപ്ത സുഷ്ടദീപ്ത. ആത്മാവിനെ സംബന്ധിച്ച് പറയുന്നത് ഒന്ന് അത് ഏകമാണ്, മറ്റൊന്നവർ. അപ്പോ അത് അപരോക്ഷമായിരിക്കുന്ന എങ്ങനെ സ്വയം പ്രകാശിക്കുന്നു? എവിടെ അത് സ്വയം പ്രകാശിക്കുന്നു? അത് ആ ശ്രോതാവിന്റെ സ്വരൂപമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെയാണ് അതിന്റെ സ്വയം പ്രകാശം? അങ്ങനെ സ്വയം പ്രകാശിക്കുകയാണെങ്കിൽ ഓരോ ശ്രോതാവും അപരോക്ഷ ജ്ഞാനിയായിരിക്കും, സ്വയം പ്രകാശിക്കുന്ന ജ്ഞാനിയായിരിക്കണം. പക്ഷെ അത് സംഭവിക്കുന്നില്ല. ആ സ്വയം അത് സ്വയം പ്രകാശിക്കുന്നതാണെങ്കിലും ആ സ്വയം പ്രകാശത്തിന് തടസ്സം വന്നിരിക്കുന്നു. അതിനാണ് അജ്ഞാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് ശാസ്ത്രം പിന്നെ രണ്ടാമത് പിടിക്കേണ്ടി വരുന്നത്. സ്വയം ബോധിച്ചിരിക്കുന്ന കാര്യം തന്നെ, പക്ഷെ അതിനൊരു മറ നിൽക്കുന്നത് കൊണ്ട് ശാസ്ത്രം അതിനെ ബോധിപ്പിക്കുന്നു, ആ മറയെ മാറ്റുന്നതിന് വേണ്ടി. അതിനാണ് ഉദാഹരണം നമ്മൾ ചർച്ച ചെയ്തത്. ഒരു വസ്തുവിനെ നമ്മൾ കാണുമ്പോൾ, ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണുമ്പോൾ നമ്മളതിനെ പ്രത്യക്ഷം എന്ന് വിളിക്കുന്നു. ആ പ്രത്യക്ഷം ആ വസ്തുവിനെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ ജ്ഞാനമല്ല. എന്തുകൊണ്ട്? ഒരു പ്രത്യക്ഷത്തിലും ഒരു വസ്തു പൂർണ്ണമായും വെളിപ്പെടുന്നില്ല. കാരണം ഈ അനുഭവത്തിന് കാലദേശങ്ങൾ സൃഷ്ടിക്കുന്ന പരിമിതിയുണ്ട്. ആ വസ്തുവിന്റെ ഭാഗികമായ സാക്ഷാത്കാരം ഉണ്ടാകുന്നു. ആ ഭാഗികമായ സാക്ഷാത്കാരം ഉണ്ടായാലും നമ്മൾ ആ വസ്തുവിനെ പൂർണ്ണമായി അറിഞ്ഞു എന്നുള്ളതിലേക്ക് പറയുന്നത് പ്രത്യക്ഷമാണ്. അതിന്റെ ഏകദേശ ജ്ഞാനം കൊണ്ട് പൂർണ്ണ ജ്ഞാനം എന്ന് പറയുന്നു. അങ്ങനെ പ്രത്യക്ഷമെന്ന് പറയും. അത് തന്നെയാണ് ആത്മാവിനെ സംബന്ധിച്ചും പറയുന്നത്. ആത്മാവ് ഏകമാണ്. ഒരു ശ്രോതാവിലിരിക്കുന്ന ആത്മാവ് തന്നെ സർവശ്രോതാക്കളിലും ഇരിക്കുന്നു. പക്ഷേ ഒരു ശ്രോതാവിനും ആ സർവാത്മ സാക്ഷാത്കാരം സംഭവിക്കുന്നില്ല. അതേസമയം അയാൾ ആത്മാവിന്റെ അപരോക്ഷത ഒരു സ്ഥിതി ചെയ്യുന്നു. ആത്മാവിന്റെ അപരോക്ഷത, ആത്മാവിന്റെ പ്രകാശം തന്നിൽ സ്ഫുരിക്കുന്നുണ്ട്. ഓരോ ജീവസ്ഫുരണവും ഓരോ ജീവബോധവും ആത്മബോധം തന്നെ. പക്ഷെ ഏകമായിരുന്നിട്ടും വേറെ വേറെ ആയിട്ടറിയുന്നു. എന്തുകൊണ്ടത് ആത്മ സംബന്ധിച്ച് എന്തുകൊണ്ട് സംഭവിക്കുന്നു? എന്തുകൊണ്ട് അറിവ് പൂർണ്ണമാകുന്നില്ല? ഒരറിവും പൂർണ്ണമാകാത്തത് കൊണ്ട് തന്നെ. അതിനാണ് ആദ്യം ഉദാഹരണം പറഞ്ഞത്. ബാഹ്യമായ ഒരു വസ്തുവിനെ നമ്മൾ പ്രത്യക്ഷമാകുമ്പോൾ ആ വസ്തു നമുക്ക് പൂർണ്ണമായും പ്രത്യക്ഷമാകുന്നില്ല. പക്ഷെ അത് പൂർണ്ണ പ്രത്യക്ഷമാണെന്നുള്ള തരത്തിലാണ് നമ്മൾ പറയുന്നത്. പ്രപഞ്ചം പ്രത്യക്ഷമാണ്, പക്ഷെ ആത്മാവ് പരോക്ഷമായിരിക്കുന്നു, അപ്രത്യക്ഷമായിരിക്കുന്നു. അങ്ങനെ പറയാൻ കാരണം എന്തുകൊണ്ട്? പ്രപഞ്ചം പ്രത്യക്ഷമാണെന്നുള്ള നമ്മുടെ ഒരുതരം വിശ്വാസം കൊണ്ട്. പ്രപഞ്ചം പ്രത്യക്ഷമല്ല. പ്രപഞ്ചത്തിന്റെ ഓരോ അംശത്തെ സംബന്ധിച്ചും നമുക്ക് ഭാഗികമായ ജ്ഞാനമേ ഉള്ളൂ. ഏതിന്ദ്രിയത്തിലൂടെ ഗ്രഹിച്ചാലും ഒരു വസ്തുവിനെ പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ആ വസ്തുവിന്റെ സവിശേഷതയും ഇന്ദ്രിയങ്ങളുടെ പരിമിതിയും കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നുള്ളൂ. അപ്പൊ പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു പൂർണ്ണമായ ഒരു അനുഭവമാണെന്നുള്ളത് ഭ്രാന്തിയാണ്. പ്രത്യക്ഷത്തിലെപ്പോഴും നമ്മൾ അറിയുന്നതിൽ കൂടുതൽ അറിയേണ്ടതായി ശേഷിക്കും. ഇത് പ്രത്യക്ഷത്തിൻ്റെ ഒരു ദോഷമാണ്. ഇത് തന്നെ ആത്മ അപരോക്ഷതയെ സംബന്ധിച്ച് സംഭവിക്കുന്നു. ആത്മാവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. ആത്മാവ് അപരോക്ഷമായിരിക്കുന്നു, കാരണം തനിക്ക് താൻ അജ്ഞേയമായിരിക്കുന്നില്ല. അതുകൊണ്ടാണ് തനിക്ക് താൻ അപരോക്ഷമായി തന്നെ ഇരിക്കുന്നു. തന്റെ ബോധം അപരോക്ഷരൂപമാണ്. തന്റെ അസ്തിത്വം അത് തനിക്ക് നിഷേധിക്കാൻ കഴിയുന്നില്ല. അതാണ് അതിന്റെ അപരോക്ഷത എന്ന് പറയുന്നത്. അപ്പോൾ താൻ തനിക്ക് അജ്ഞേയമായിരിക്കുന്നില്ല. അപ്പോൾ താൻ തന്നിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന തന്റെ അസ്തിത്വം എന്താണോ അത് തന്നെ ആത്മാവ്. സദാ തന്റെ ഉള്ളിൽ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന ആ ബോധം അത് തന്നെ ആത്മാവ്. അതേകമാണ് സർവ ജീവന്മാരുടെ ഏകരൂപത്തിലിരിക്കുന്നു. തന്നിൽ അതിന്റെ അപരോക്ഷത ഉണ്ട് സദാ. എന്നാലും തനിക്ക് ആ സർവാത്മഭാവത്തെ അറിയാൻ കഴിയുന്നില്ല. എന്നുവെച്ചാൽ ആ ജീവാത്മ പരമാത്മ ഏകത്വത്തെ അറിയാൻ കഴിയുന്നില്ല. അതിനെന്തിന്റെ ആവശ്യം വരുന്നു? ശാസ്ത്രത്തിന്റെ ആവശ്യം. അതാണ് ശാസ്ത്ര ഏകഗമ്യം എന്നിവിടെ പറഞ്ഞത്. അപ്പൊ അതൊരു പോരായ്മയല്ല. കാരണം പ്രപഞ്ച അനുഭവത്തെ സംബന്ധിച്ചും അങ്ങനെയല്ല. നമ്മുടെ പ്രത്യക്ഷാനുഭവം സർവത്ര അപൂർണമാണ്, പൂർണ്ണമല്ല. ഇപ്പൊ തന്റെ അസ്തിത്വത്തിന്റെ അനുഭവവും അതിനും അതുപോലെ ഒരു അപൂർണതയുണ്ട്. എന്താണോ അതിന് തന്റെ സർവവ്യാപകത്വത്തെ സാക്ഷാത്കരിക്കും, തന്റെ സർവാത്മഭാവത്തെ സാക്ഷാത്കരിക്കാൻ കഴിയുമില്ല. എന്നാൽ തന്റെ അപരോക്ഷത തനിക്ക് അജ്ഞേയവുമല്ല, അത് പ്രകാശിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ശ്രുതിയുടെ സഹായം തേടുന്നത്. ശ്രുതി ഉപദേശിക്കുന്ന എന്താണ്? തത്വമസി. നീ ഇങ്ങനെ പരിച്ഛിന്നമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബോധസ്ഫുരണമല്ല, മറിച്ച് സർവവ്യാപകമായ ബോധസ്ഫുരണമാണ്. ആ സർവവ്യാപകത്വം എന്ന് പറയുമ്പം നിന്റെ ഉള്ളിൽ സ്ഫുരിക്കുന്ന ആ ജീവഭാവത്തെ സർവ ശരീരങ്ങളിലും സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന ആ ജീവഭാവങ്ങളോട് ഏകീഭവിക്കുകയാണ്. അതാണ് തത്വമസി. സർവത്തിലും ഏകമായ ഒരേ ഒരു ചൈതന്യം തന്നെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതിരിനെ തന്നെ എന്റെ ഉള്ളിൽ പ്രകാശിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഉള്ളിലിരിക്കുന്ന ഈ പ്രകാശത്തെ ഞാൻ എന്തുകൊണ്ട് സർവാത്മകമായി ഗ്രഹിക്കുന്നില്ല? എന്തുകൊണ്ട് അതിനെ പരബ്രഹ്മമായി ഗ്രഹിക്കുന്നില്ല? ഞാൻ എന്നുള്ള അനുഭവത്തിൽ എന്തുകൊണ്ട് കേവലം ശരീരബോധവും ഈ കർണങ്ങളുടെ ബോധവും മാത്രം നീക്കുന്നു? അതിന് കാരണമാണ് പറയുന്നത് അജ്ഞാനം. ആ അജ്ഞാനം തന്റെ ബോധത്തെ സർവത്രാവരണം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ ബോധം ബഹിർമുഖമായി വിഷയങ്ങളെ ഗ്രഹിക്കുമ്പോഴും ഭ്രമത്തിനടിമപ്പെട്ടു പോകുന്നത്. നമ്മൾ എന്തിനാണോ പ്രത്യക്ഷമെന്ന് കരുതുന്നത് പ്രത്യക്ഷമാണ്. സർവത്ര നമുക്ക് ജ്ഞാനം ഭാഗികമായി പ്രകാശിക്കുന്നുണ്ട്. ജ്ഞാനത്തിലൊരു പൂർണ്ണത നമുക്ക് വിഷയാനുഭവത്തിൽ ഒരിടത്ത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. തന്റെ അസ്തിത്വത്തെ തനിക്ക് നിഷേധിക്കാൻ വയ്യ. അഹം നാസ്മി അങ്ങനെയൊരു അനുഭവമുണ്ട്. അഹമസ്മി എന്നുള്ള അനുഭവമേ ഉള്ളൂ. പക്ഷെ ആ അസ്തിത്വം എന്ന് പറയുന്നത് തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ സർവത്ര വ്യാപിച്ചിരിക്കുന്നു. തന്നിൽ മാത്രമല്ല, പ്രപഞ്ചത്തിൽ സർവത്ര അനുഭവം വ്യാപിച്ചിരിക്കുകയാണ്. പക്ഷെ അവിടെയെല്ലാം നമുക്ക് അസ്തിത്വ അനുഭവം അനുഭവിക്കുമ്പോൾ അതോടെ നമുക്ക് ആ നാസ്തിത്വ അനുഭവം വരും. അതാണ് അനുഭവത്തിന്റെ അപൂർണത എന്ന് പറയുന്നത്. ഒന്നുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ തുല്യമായിട്ട് നമുക്കില്ല എന്നും പറയാൻ കഴിയും. അസ്തിത്വത്തോടൊപ്പം തന്നെ നാസ്തിത്വ അനുഭവം വരുന്നു. അപ്പോൾ നമ്മുടെ അനുഭവം അപൂർണമായി പോകുന്നു. എന്തുകൊണ്ട്? അജ്ഞാനം കൊണ്ട്. അത് സ്വത്ത്, ചിത്ത്, ആനന്ദം മൂന്നിനും സംഭവിക്കും പല തലങ്ങളിൽ. തന്റെ അസ്തിത്വത്തെ തനിക്ക് നിഷേധിക്കാൻ വയ്യ, പക്ഷേ താൻ സുഖിയും ദുഃഖിയുമായിരിക്കുന്നു. അതിൽ ആ ആനന്ദം തന്റെ സ്വരൂപമാണ്, പക്ഷെ അവിടെ ദുഃഖാനുഭവം വരുന്നു. ഇപ്പോൾ ആനന്ദാനുഭവത്തിന് പൂർണ്ണത വരുന്നില്ല, ആത്മാനുഭവത്തിന് പൂർണ്ണത വരുന്നില്ല, അവിടെ ദുഃഖം കൂടി കടന്നു വരുന്നു. അതുപോലെ ചിത് സ്ഫുരണം, ബോധസ്ഫുരണം പൂർണ്ണത വരുന്നില്ല. എന്തുകൊണ്ട്? തനിക്ക് പറയേണ്ടി വരുന്നു, ഞാൻ അജ്ഞനാണ്, എന്റെ സർവവ്യാപിത്വത്തെ എനിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല, ഞാൻ ഈശ്വരനോട് ഏകനാണ് എന്നുള്ള അനുഭവം എനിക്കുണ്ടാകുന്നില്ല. അങ്ങനെ എവിടെയാണോ തന്റെ ജ്ഞാനം സ്ഫുരിക്കുന്ന അവിടെ തന്നെ തന്റെ അജ്ഞാനവും വരുന്നു. ഇതെല്ലാം എന്താ കാണിക്കുന്നത്? അനുഭവത്തിന്റെ അപൂർണത. ഈ അനുഭവത്തിന്റെ അപൂർണത നമുക്ക് പ്രപഞ്ചത്തെ സംബന്ധിച്ചുകൊണ്ട്, ഈശ്വരനെ സംബന്ധിച്ച് മാത്രമല്ല. നമ്മളെന്താ പറയുന്നത്? പ്രപഞ്ചത്തെ അറിയുന്നു, പക്ഷെ ഈശ്വരനെ അറിയുന്നില്ല. പ്രപഞ്ചത്തെ അറിയുന്നു എന്നുള്ള ധാരണയിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് ഈശ്വരനെ ഞാൻ അറിയുന്നില്ല. ശരിയല്ല, പ്രപഞ്ചത്തെ നമ്മൾ അറിയുന്നുണ്ട്, പക്ഷെ അറിവ് ഭാഗികമാണ്. പ്രപഞ്ചത്തെ നമ്മൾ പൂർണ്ണമായി അറിയുന്നില്ല. അത്രയും ഈശ്വരന്റെ കാര്യത്തിൽ സംഭവിക്കുന്നുള്ളൂ. അവിടെയും എന്താണ്, സ്വയം തന്റെ ആപരോക്ഷത അത് തനിക്ക് അന്യമല്ല, പക്ഷെ എന്നാലും അതിൽ പൂർണ്ണതയില്ല. ആ ജീവഭാവത്തെ താൻ സാക്ഷാത്കരിക്കുമ്പോൾ തന്റെ അപരോക്ഷതയാണ് സാക്ഷാത്കരിക്കുന്നത്. തന്റെ ഉള്ളിൽ സദാ അത് സ്ഫുരിച്ചുകൊണ്ടിരിക്കുകയാണ്, ചൈതന്യം സ്ഫുരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപരോക്ഷമായി തന്നെ സ്ഫുരിക്കുകയാണ്. അവിടെ ഇന്ദ്രിയങ്ങളുടെ സഹായം ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മളതിനെ പ്രത്യക്ഷമെന്ന് പറയാം. മനസ്സിന്റെ സഹായം ആവശ്യമില്ല. ഇതൊന്നും കൂടാതെ തന്നെ എന്ത് ചെയ്യുന്നു, തന്റെ ഉള്ളിൽ അത് സ്ഫുരിച്ചുകൊണ്ടേയിരിക്കുന്നു. ജാഗ്രതത്തിലും സ്വപ്നത്തിലും അതിനെ മനസ്സിലൂടെ അറിയുന്നു. സുഷുപ്തിയിലാണെങ്കിലോ മനസ്സിന്റെ സഹായം ഇല്ലാതെ തന്നെ അത് സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു. അത് സദാസ്ഫുരിക്കുന്നു. അവിടെ ഇന്ദ്രിയങ്ങളുടെ ആവശ്യം, മനസ്സുൾപ്പെടെയുള്ള ഇന്ദ്രിയങ്ങളുടെ ആവശ്യം, അതുകൊണ്ട് അതിന് പ്രത്യക്ഷമെന്ന് പറയാൻ വയ്യ. അതുകൊണ്ടാണ് അതിന് അപരോക്ഷമെന്ന് പറയുന്നത്. പരോക്ഷമല്ലാത്ത എന്തോ ഒന്ന് എന്നേ പറയാൻ പറ്റും. ഈ പ്രപഞ്ചാനുഭവത്തിൽ നമുക്ക് വളരെയധികം കാര്യങ്ങൾ പരോക്ഷമായിരിക്കുന്നു. അങ്ങനെ അല്ലാതെ ഒന്ന് എന്നാൽ അതിനെ പ്രത്യക്ഷമെന്ന് വിളിക്കാനും വയ്യ. കാരണം അവിടെ ഇന്ദ്രിയങ്ങൾ യാതൊരു ജോലിയില്ല. ഇന്ദ്രിയങ്ങൾ അവിടെ നിഷ്ഫലങ്ങളാണ്. അങ്ങനെ ഒരു സ്ഫുരണം നമ്മുടെ ഉള്ളിൽ സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെയാണ് മറ്റൊരു ഭാഷയിൽ അവ എന്ന് പറയുന്നത്. അത് അപരോക്ഷമായിരിക്കെ തന്നെ അത് അപൂർണമായും ഇരിക്കുന്നു. അതിന്റെ ഏകത്വത്തെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നു. അതിന്റെ സർവാത്മകതയെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അതിന്റെ പൂർണ്ണതയെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അത് സച്ചിദാനന്ദ സ്വരൂപമാണെന്ന് പറയുന്നു. പക്ഷെ അസത്തിനെ നീക്കി, അജ്ഞാനത്തെ നീക്കി, ദുഃഖത്തെ നീക്കി, അതിന് മൂന്ന് വിപരീതമായിട്ടുള്ളത്. സത്തിന് വിപരീതമായിരിക്കുന്ന അസത്തിന് വിപരീതമായിരിക്കുന്ന അജ്ഞാനം, ആനന്ദത്തിന് വിപരീതമായിരിക്കുന്ന ദുഃഖം, ഇതിനെ നീക്കിയിട്ട് അതിനെ നമുക്ക് അപരോക്ഷമാക്കാൻ കഴിയുന്നില്ല. അവിടെയാണ് ശാസ്ത്രം ശ്രുതി സഹായിക്കുന്നത്. ശ്രുതി എന്ത് ചെയ്യുന്നു? ശ്രുതി അതിനെ ബോധിപ്പിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ മന്ത്രം എന്നാണ് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നതിന്റെ താല്പര്യം. അത്യന്ത പരോക്ഷ കഥം നാമ പ്രത്യക്ഷവത് സത്യം അക്ഷരം പ്രതിപദ്ധ്യേരൻ ഇത് ദൃഷ്ടാന്തമാകാം. ഇത് അത്യന്ത പരോക്ഷമായിരിക്കുന്നതിന് എങ്ങനെ അപരോക്ഷമാക്കാം? അത് ദൃഷ്ടാന്തത്തിലൂടെ പറയുന്നു. ദൃഷ്ടാന്തം കൂടാതെ പറഞ്ഞാൽ സ്ഥൂല ബുദ്ധികൾക്ക് അത് ഗ്രഹിക്കാൻ കഴിയത്തില്ല. സത്യത്തെ നേരെ വെളിപ്പെടുത്തിയാൽ സ്ഥൂല ബുദ്ധികൾക്ക് അത് ഗ്രഹിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ആഖ്യാനങ്ങളിലൂടെ, കഥകളിലൂടെ, ദൃഷ്ടാന്തങ്ങളിലൂടെ എല്ലാം ഇതിന് വെളിപ്പെടുത്തുന്നത്. അതായത് നമ്മുടെ പ്രാപഞ്ചികമായ അനുഭവം അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. പ്രപഞ്ചാനുഭവമായിട്ട് ഇത് യാതൊരു ബന്ധവുമില്ല. എന്നാലും പ്രാപഞ്ചികമായ അനുഭവങ്ങളിലൂടെ, ആ അനുഭവങ്ങളിലൂടെ താരതമ്യം ചെയ്ത് ഇതിനെ മനസ്സിലാക്കുക. അതിനുവേണ്ടി പറയുന്നു, യഥാ സുദീപ്ത സുഷ്ടുദീപ്ത അഗ്നേഹേസ്ഫുലിംഗാഹ അഗ്നിയവയവാഹ സഹസ്രശ അനേകശ പ്രഭവന്തേ നിർഗച്ഛന്തി സ്വരൂപഹ. ജ്വലിക്കുന്ന അഗ്നിയിൽ നിന്നും സൃഷ്ടദീപ്ത യുദ്ധ പാവക വിസ്ഫുലിംഗാഹ തീപ്പൊരികൾ അഗ്നി അവയവാഹ അത് അതിൻ്റെ തന്നെ ഭാഗങ്ങളാണ്. സഹസ്രശഃ അനേകശഃ പ്രഭവന്തേ എണ്ണമറ്റ അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം സമയം അതിൽ നിന്ന് തീപ്പൊരികളും ചിതറിക്കൊണ്ടിരിക്കും. നിർഗച്ഛന്തി നാനാഭാഗത്തേക്കും അത് ചിതറിക്കൊണ്ടിരിക്കുന്നു. സ്വരൂപ പറയുന്ന അഗ്നി സലക്ഷണ അഗ്നിയിൽ നിന്നതിന് യാതൊരു ഭേദവും ഒരേ ഒരു ഭേദമേ ഉള്ളൂ. എന്താണോ അഗ്നി വളരെ വലുതായിരിക്കുന്നു, ആ തീപ്പൊരികൾ ചെറുതായിരിക്കുന്നു, ആ ഭേദമേ ഉള്ളൂ. കാഴ്ച സലക്ഷണമാണോ? എന്തുകൊണ്ട്? അഗ്നി പ്രകാശമുള്ളതാണോ ചൂടുള്ളതാണോ? അതാണ് സലക്ഷണം. ആ തീപ്പൊരികളും പ്രകാശമുള്ളതാണ് ചൂടുള്ളതാണ്. പരമാത്മാവ് സച്ചിദാനന്ദ സ്വരൂപമാണ്, സ്നാ അതുപോലെയാണ് ജീവന്മാർ, അതും സച്ചിദാനന്ദ സ്വരൂപമാണ്. ജീവൻ അപരോക്ഷ സ്വരൂപനാണ്. അങ്ങനെയാണെങ്കിൽ ആ ജീവനോട് അഭിന്നമായിരിക്കുന്ന പരമാത്മാവും സദാ അപരോക്ഷമാണ്. അതാണ് ഇവിടെ പറയുന്നത്. എന്നാൽ അതിനൊരു ഭേദം കൽപ്പിക്കുന്നു, പറയുന്നു അഗ്നി വേറെ, അഗ്നിയിൽ നിന്നും പുറപ്പെട്ട തീപ്പൊരി വേറെ എന്ന് പറയുന്നു. വാസ്തവത്തിന് എന്താണ് ആ ഭേദം? ഒന്ന് മുകളിലായിരിക്കുന്നു, മറ്റൊന്ന് ഒരു കണികയായിട്ടിരിക്കുന്നു. ഇതേ ഉള്ള ഭേദം, ഉപാധി കൊണ്ടുള്ള ഭേദം എന്ന് പറയുന്നത്. രണ്ട് സച്ചിദാനന്ദ സ്വരൂപം തന്നെ, പക്ഷേ ഈ ശരീരമാകുന്ന ഒരു ഉപാധി കൊണ്ട് ഒന്നിനെ പരിച്ഛിന്നമായി കാണുന്നു, അല്പമായി കാണുന്നു, സ്വയം കൽപ്പിക്കുന്നു താൻ അല്പനാണ്, അജ്ഞനാണ്, മർത്യനാണ്, നശിക്കുന്നവനാണ്. പക്ഷേ തന്റെ വാസ്തവ സ്വരൂപം എന്താണോ? ഇതിനു നേരെ വിപരീതമാണ്. അഗ്നി തന്നെയാണ്, അഗ്നിയിൽ നിന്ന് യാതൊരു തരത്തിലുള്ള ഭേദവുമില്ല. അവിടൊരു വേർതിരിവ് സംഭവിച്ചിരിക്കുന്നത് പോലെ തോന്നുകയാണ്. പക്ഷെ അത് അഗ്നിയിൽ നിന്നും മറ്റൊന്നാകാൻ അവന് കഴിയില്ല. അഗ്നിയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു അഗ്നിസ്ഫുലിംഗത്തിന് അഗ്നിയല്ലാതെ മറ്റൊന്നാകാൻ കഴിയത്തില്ല. അപ്പൊ പരമാത്മാവിൽ നിന്ന് ഉപാധി ഭേദം കൊണ്ടുവന്ന ജീവഭാവത്തിന് പരമാത്മാവല്ലാതെ മറ്റൊന്നാകാൻ, എന്തുകൊണ്ട്? ഇത് സലക്ഷണമാണ്. അഗ്നിയുടെ ലക്ഷണങ്ങളെല്ലാം തന്നെ ഇതിനുണ്ട്. എന്താണ് ആ സച്ചിദാനന്ദ സ്വരൂപം? അതുതന്നെയാണ് ഓരോ ജീവനും സ്ഫുരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് അപരോക്ഷമായി തന്നെ സ്ഫുരിച്ചിരിക്കുന്നു. കാരണം ഒരാൾക്ക് ഒരു ജീവന് സത്തിനെ അറിയാതിരിക്കാൻ കഴിയില്ല. സദനുഭവം ഇല്ലാതിരിക്കാൻ കഴിയത്തില്ല. ചിതനുഭവം ബോധസ്ഫുരണം അതില്ലാതിരിക്കാൻ കഴിയത്തില്ല. അതിന് മാറിയിരിക്കാൻ കഴിയത്തില്ല. അതും അനുഭവിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഇത് സലക്ഷണമാണ്. അപ്പൊ സച്ചിദാനന്ദത്തെ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? സച്ചിദാനന്ദ സ്വരൂപനായ ആ പരമാത്മാവ് അവന് അപരോക്ഷമായിരിക്കുന്നു എന്നാണ്. അത് സദാ അപരോക്ഷമായിരിക്കുന്നു. എന്തുകൊണ്ടത് ഒന്നാണ്? നിങ്ങളുടെ സലക്ഷണം എന്ന് പറഞ്ഞ് രണ്ടല്ല. പക്ഷെ ഒന്നാണെങ്കിലും അവിടെ ഭേദം കൽപ്പിതാണോ? അഗ്നി ഒന്നിനെ നമ്മൾ അഗ്നി എന്ന് പറയുമ്പോൾ മറ്റൊന്നിനെ നമ്മൾ പറയുന്നതാണ് അത് അഗ്നി കണം. അതിനൊരു വിശേഷണം കൂടെ കൊടുക്കുന്നു, അത് അഗ്നി കണമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ അഗ്നിയെ നിഷേധിക്കുകയല്ല, അഗ്നി അല്ലെന്നല്ല. എങ്കിലും അഗ്നിയിൽ നിന്ന് അതിനൊരു ഭേദത്തെ കൽപ്പിക്കുന്നു. ആ ഭേദം വെറും കൽപ്പന മാത്രമാണ്. ആ ഭേദത്തിൽ യാതൊരു സത്യത്വവും ഇല്ല. ഇതാണ് അഗ്നിയും അഗ്നികളും തമ്മിലുള്ള ആ ഭേദം. അതിനെന്താ സത്യത്വമുള്ളത്? അവിടെ ഒരു പരിച്ഛിന്നതയെ കൽപ്പിച്ചിട്ട് രണ്ടിനെയും രണ്ടായി കാണുന്നു എന്നേ ഉള്ളൂ. ഒന്നിനെ രണ്ടായി കാണുന്നു. എന്താ അവിടെ ഭേദമുള്ളത്? ഭേദം അവിടെ കേവലം ആ രൂപത്തിനും നാമത്തിനും വന്ന ഭേദം. ഒന്നിന് അഗ്നി എന്ന് പേര് പറഞ്ഞപ്പോൾ മറ്റൊന്ന് അഗ്നി കണം എന്ന് പറഞ്ഞു. ഒന്നിന് പരമാത്മാവെന്ന് പേര് പറഞ്ഞപ്പോൾ മറ്റൊന്നിന് ജീവാത്മാവെന്ന് പേര് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ.